സുവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ക്ഷമിക്കണം, പതിനൊന്നാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
Here we read about Jesus cursing the fig tree.
ഈ ഭാഗത്തെ കർത്താവ് യേശു ക്രിസ്തു അത്തിവൃക്ഷത്തെ ശപിക്കുന്ന കാര്യം നാം കാണുന്നുണ്ട്.
We know that Jesus never did anything in anger and never anything without a purpose.
നമുക്ക് ഈ കാര്യം അറിയാം, കോപിഷ്ഠനായിട്ടോ ഒരു പ്രത്യേകമായ ഉദ്ദേശമില്ലാതെയോ കർത്താവ് യേശു ഒരു കാര്യവും ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിട്ടില്ല. ഈ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കർത്താവിന് പാപം ചെയ്യുവാൻ ഇട വന്നിട്ടില്ല.
ജീവിതത്തിൽ
ഏതെങ്കിലും സാഹചര്യങ്ങളെ കുറിച്ചോ മറ്റേതെങ്കിലും മനുഷ്യരെ കുറിച്ചോ തന്നെ അസ്വസ്ഥനായി തീർന്നിട്ടില്ല.
The way we do it when we don't get what we want.
നമുക്ക് ആഗ്രഹമുള്ള കാര്യം ലഭിക്കാതെ വരുമ്പോൾ നാം ചെയ്യുന്ന ഒരു കാര്യം പോലും കർത്താവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
So if you're not spiritually minded, you can think that Jesus got irritated because he didn't find any fruit on the tree.
ആത്മീയമായിരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അത്യവശ്യത്തിൽ ഫലം അന്വേഷിച്ചു, താൻ അന്വേഷിച്ച ഫലം കാണാതെ വന്നപ്പോൾ മനസ്സിൽ അസ്വസ്ഥത വന്ന് കർത്താവ് അത്യെ ശപിച്ചതാണെന്ന്. പതിനൊന്നാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള ആ മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിറ്റന്നാൾ അവർ ബെഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ല എന്ന് അവൻ അതിനോട് ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അതിന് ശേഷം 20-ാം വാക്യം മുതൽ ഉള്ള വാക്യങ്ങൾ, മൂന്ന് വാക്യങ്ങൾ. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ
ആയിരിക്കെ.
ഈ പ്രത്യേക സംഭവത്തിലൂടെ തന്റെ ശിഷ്യന്മാർ പല കാര്യങ്ങളും പഠിക്കുവാൻ കർത്താവായ യേശു ആഗ്രഹിച്ചു. ഒന്നാമതായിട്ട് ഇസ്രായേൽ ജനതയുടെ ഒരു ചിത്രമാണ് ഈ അത്തിവൃക്ഷം നമുക്ക് നൽകുന്നത്.
പതിമൂന്നാം
വാക്യത്തിൽ വിശന്നവനായി അത്തിയുടെ അരികിലെത്തുന്ന യേശുവിനെ നാം കാണുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ തന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിലേക്ക്, ഇസ്രായേൽ ജനതയുടെ അരികിലേക്ക് ദൈവത്തിന് ഫലം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന ചിത്രമാണ് നാം ഓർക്കേണ്ടത്.
There was another parable where Jesus spoke about a man who had a fig tree planted in a vineyard and the owner came looking for fruit in it.
മറ്റൊരു ഭൂമിയിൽ നാം കാണുന്നുണ്ടല്ലോ അത്തിവൃക്ഷത്തിന്റെ ഒരു ഉടമസ്ഥൻ തോട്ടക്കാരനോട് സംസാരിക്കുന്നത്, ഓരോ വർഷവും ഫലം തിരയും, ഫലം കാണാതെ വരുമ്പോൾ യജമാനെ ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഈ അത്യവശ്യത്തിൽ ഫലം അന്വേഷിക്കുന്ന യജമാനനെ നാം അവിടെ കാണുന്നു. അപ്പോൾ തോട്ടക്കാരൻ ഓരോ പ്രാവശ്യവും പറയുന്നത്, യജമാനനെ ഒരു വർഷം കൂടെ സമയം നൽകിക്കാട്ടെ.
So a picture of Jesus looking for fruit in Israel.
ആ ഉപമയിലൂടെയും കർത്താവ് വ്യക്തമാക്കുന്നത് ഇസ്രയേല് ദൈവത്തിന് ഫലം കായ്ക്കുന്ന ഒരു ജനതയായി തീരുമോ എന്നുള്ള ദൈവത്തിന്റെ അന്വേഷണമാണ്. ഇവിടെ നാം കാണുന്നത് അത്തി പഴം കണ്ടില്ല എന്ന് മാത്രമല്ല ഇലകൾ നിറഞ്ഞു നിൽക്കുന്നതായ അത്തിവൃക്ഷം. മൂന്നര വർഷത്തെ ഭൂമിയിലെ പരിസ്ഥിതി ശുശ്രൂഷയ്ക്ക് ശേഷവും തന്റെ ജനതയിൽ യാതൊരു ഫലവും ദൈവത്തിനായിട്ട് യേശു കാണാതെ വന്നപ്പോൾ പതിനാലാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്നുള്ള ശാപ വാക്കുകളാണ് കർത്താവിന്റെ വായിൽ നിന്ന്
പുറപ്പെട്ടത്.
സകല ലോകത്തിനും അനുഗ്രഹ വിഷയമാകേണ്ട ഇസ്രയേൽ രാഷ്ട്രം പിൽക്കാല ചരിത്രം നമുക്ക് ബോധ്യമാക്കി തരുന്ന കാര്യം ഇതാണ്. പിന്നീടുള്ളതായിരിക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ അവരിൽ നിന്ന് ഒരു അനുഗ്രഹവും ലോകത്തിന്റെ ജനതയ്ക്ക് ലഭിച്ചില്ല. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ എന്നാൽ കർത്താവ് ഇങ്ങനെയും ഒരു കാര്യം പറയുന്നുണ്ട്.
That fig tree which was cursed will, after some time, put forth its leaves in verse 32.
മത്തായി സുവിശേഷം 24:32 നാം കാണുന്നത് അത്തിയെ നോക്കിയ ഒരു ഉപമ പഠിപ്പീൻ അതിന്റെ കൊമ്പിള്ളതായി ഇല തളിർക്കുന്ന ഒരു കാലം വരും അപ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം എന്നാണ്.
Then when that happens you know that coming of the Lord is near, right at the door.
മനുഷ്യപുത്രന്റെ വരവിന്റെ നാളുകൾ അടുത്തിരിക്കുന്നു വേനൽ അടുത്തിരിക്കുന്നു എന്നുള്ള സമയത്തിന്റെ സൂചികയാണ് ഈ അത്തിവൃക്ഷം തളിർക്കുന്നത് എന്നും കർത്താവ്
പറഞ്ഞു.
34 വാക്യത്തിൽ നാം കാണുന്നത് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു തീരുവോളം ഒരു തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. ഇസ്രയേൽ ജനതയാകുന്ന രാഷ്ട്രമാകുന്ന ഈ അത്തിവൃക്ഷം തളിർത്ത് അതിന്റെ ഇല തളിർക്കുന്നത് കണ്ടു തുടങ്ങുന്ന ഒരു തലമുറ ആ തലമുറ തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ മനുഷ്യപുത്രന്റെ മടങ്ങിവരവാകുമെന്നാണ് കർത്താവ് നൽകുന്ന സൂചന.
We know that the nation of Israel has come back to country only in the last 50 years.
കഴിഞ്ഞ 50-60 വർഷങ്ങൾക്കുള്ളിലാണ് ഇസ്രായേൽ ജനത ഒരു രാഷ്ട്രമായിട്ട് പാലസ്തീനിലേക്ക് മടങ്ങി വന്നത് എന്ന് നമുക്കറിയാം. ഏതാണ്ട് 40 മുമ്പ് മാത്രമാണ് യെരുശലേം പട്ടണം അവരുടെ കൈവശമായി തീർന്നത് ഇസ്രായേല് രാഷ്ട്രമായതിന് ശേഷം.
Notice what it says here in verse 32. It's not going to bring any fruit even now. It's only going to be leaves.
എന്നാൽ 32 വാക്യത്തിൽ കർത്താവ് പ്രാവചനികമായി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടെയും അത്തിവൃക്ഷം ഫലം കായ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അതിന് തളിർത്ത ഇലകളുണ്ടാകും എന്നേ
പറഞ്ഞിട്ടുള്ളൂ.
ഇസ്രയേലിൽ നിന്നും ഇനി ഒരു കാലത്തും ഒരു ഫലവും ഉണ്ടാകില്ല എന്നുള്ള ശാപം നിലനിൽക്കുന്നു. എന്നാൽ തളിർത്ത ഇലകൾ സമൃദ്ധമായ ഇലകൾ ഇസ്രയേൽ എന്ന് പറഞ്ഞ
വൃക്ഷത്തിനുണ്ടായിരിക്കും.
തന്റെ ശിഷ്യന്മാരെയും നമ്മെയും കർത്താവ് യേശുവിനെ പഠിപ്പിക്കുവാൻ താൽപര്യമുള്ള ഒരു പാഠം അതാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനുള്ള ഒരു അടയാളമായിട്ട് ഇസ്രയേൽ രാഷ്ട്രം നിലനിൽക്കുകയാണ്. യുദ്ധങ്ങള് അതുപോലെ ക്ഷാമം മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് പറഞ്ഞിട്ടുണ്ട് തന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കഴിഞ്ഞ 2000 അനേക തവണ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ ഇതൊക്കെയും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 50-60 ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറഞ്ഞ വൃക്ഷം ഈ തളിർക്കുന്ന ഈ ഒരു അടയാളം അത് തെറ്റിപ്പോകാത്ത ഒരു അടയാളമാണ്. മറ്റേ കാര്യങ്ങളൊക്കെ അനേക നാളുകൾ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം വിശ്വസിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവിനോട് നാം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന്. യുദ്ധങ്ങളും ക്ഷാമവും അവിടെവിടായി ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഇസ്രായേൽ രാഷ്ട്രമാകുന്ന അത്തിവൃക്ഷം തളിർത്തതുകൊണ്ട് വേനൽ അടുത്തിരിക്കുന്നു എന്ന് നാം അറിയണം എന്ന് കർത്താവ് പറഞ്ഞു.
ഇൻ ദി ബുക്ക് ഓഫ് റെവലേഷൻ ദേർ ആർ ഓൺലി ടു പ്ലേസസ് ദാറ്റ് ആർ on earth that are mentioned.
വെളിപ്പാട് പുസ്തകത്തിലെ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ.
One is Jerusalem.
ഒന്ന് യെരുശലേം എന്ന് പറയുന്ന ഇടമാണ്.
The other is Iraq.
രണ്ടാമത്തെ സ്ഥലം ഇറാഖ് എന്ന് പറയുന്ന സ്ഥലമാണ്.
In the book of Revelation we read about demons that are tied up near the chapter 9 verse 14. Demons that are tied up near the great river Euphrates.
ഒൻപതാം അധ്യായത്തിന്റെ 14-ാം വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നമുക്കറിയാവുന്നതുപോലെ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദി ഇറാഖെന്ന് ഇന്ന് നാം അറിയുന്ന രാജ്യത്തിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റ് പട്ടണം യെരുശലേമാണ്. അന്ത്യനാളുകളോടുള്ള ബന്ധത്തിൽ കൂടെ കൂടെ നാം യെരുശലേമിന്റെ പേര് ആവർത്തിക്കുന്നതായി കാണുന്നു. അത് കാണിക്കുന്നത് അവസാന കാലങ്ങളെ കുറിച്ച് പറയുന്ന ഈ പുസ്തകത്തിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇറാഖിലും യെരുശലേമിനെയും ബന്ധിപ്പിച്ച് ധാരാളം സംഘടനകൾ, യുദ്ധങ്ങൾ, സംഘർഷങ്ങളൊക്കെ അവസാന നാളുകളിൽ ഉണ്ടാകും
എന്നാണ്.
വെളിപ്പാട് പുസ്തകം 14-ാമത്തെ വാക്യത്തിന് ശേഷം യുദ്ധങ്ങളെ കുറിച്ചൊക്കെയാണ് നാം വായിക്കുന്നത്. അന്ത്യനാളുകളുടെ ലക്ഷണമാണ്. അത്യവൃക്ഷത്തെ കർത്താവായ യേശു ശപിച്ചതിനോടുള്ള ബന്ധത്തിൽ ഈ കാര്യം നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയും. നാം അത് ഓർക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യം ഇതാണ്. ദൈവത്തോട് അനുസരണക്കേട് പാപം ചെയ്തതിനു ശേഷം ആദം തന്റെ നഗ്നത മറയ്ക്കുവാനായിട്ട് ഉപയോഗിച്ചത് അത്യുച്ഛത്തിന്റെ ഇലകളാണ് എന്ന് നമുക്കറിയാം. നിങ്ങൾ എത്ര പേര് അത്തിവൃക്ഷത്തിന്റെ ഇലകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക്
അറിഞ്ഞുകൂടാ.
ഞാൻ കണ്ടിട്ടുള്ളതായിരിക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഇലകൾ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിപ്പമുള്ളതായ ഇലകൾ അത്തിവൃക്ഷത്തിനാണുള്ളത്. വളരെ വലിപ്പമുള്ള ഇലകളാണ് ഈ വൃക്ഷത്തിന്. ഞാൻ വിശ്വസിക്കുന്ന ഏതൻ തോട്ടത്തിലുള്ള മറ്റേത് വൃക്ഷത്തിന്റെ ഇലയെക്കാളും നഗ്നനാണെന്ന് അറിഞ്ഞപ്പോൾ നഗ്നത മറയ്ക്കുവാൻ ആദം ഈ വൃക്ഷത്തിന്റെ ഇല തിരഞ്ഞെടുത്ത് അതുകൊണ്ടാകാം എന്നാണ്. ഒരു വശങ്കിൽ നിങ്ങൾക്ക് നമുക്കറിയാവുന്ന വാഴയില ഈ അത്തിയുടെ ഇലയെക്കാളും വലിപ്പമുള്ളതാണെങ്കിലും ഒരു വസ്ത്രം എന്നുള്ള നിലയിൽ ശരീരത്തെ മറയ്ക്കാനായിട്ട് വാഴയിലയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പം അത്യുവൃക്ഷത്തിന്റെ ഇലയെടുത്തതെന്ന് ഞാൻ അങ്ങ് വിചാരിക്കാം. യേശു ശപിച്ച വൃക്ഷത്തിന്റെ ഇലയാണ്. അവിടെ നമുക്ക് പഠിക്കുവാൻ ചില വിലപ്പെട്ട
പാഠങ്ങളുണ്ട്.
ആ ആദാം തിരഞ്ഞെടുത്തതായിരിക്കുന്ന വസ്ത്രമുണ്ടാക്കിയ ആ അത്തിയിലയുണ്ടല്ലോ, മനുഷ്യന്റെ പാപത്തെ സ്വയ നീതി പ്രവൃത്തികൾ കൊണ്ട് മറയ്ക്കുവാൻ ദൈവം മുൻപാകെ നീതിമാൻ എന്ന് നടിക്കുവാനുള്ള മനുഷ്യന്റെ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. വെയിലുറയ്ക്കുമ്പോൾ വാടിപ്പോകുന്ന ആ ഇലകളുടെ സ്ഥാനത്ത് ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ തോലുകൊണ്ട് അവർക്ക് വസ്ത്രമുണ്ടാക്കിയ യഹോവയായ ദൈവം നൽകി എന്നാണ് നാം വായിക്കുന്നത്.
First man created that once you break off the leaves from a tree after some time they dry up.
ദൈവത്തിന്റെ ആദ്യ സൃഷ്ടി മനുഷ്യനെന്നുള്ള നിലയിൽ ആദ്യത്തെ സൃഷ്ടി ആയതുകൊണ്ട് ആദമിനെ അറിഞ്ഞുകൂടായിരുന്നു ഒരു വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ഇല പറിച്ചെടുത്താൽ കുറച്ചു കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകുമെന്ന്.
We know that.
ഇന്ന് നമുക്കതറിയാം.
He didn't know that.
എന്നാൽ ആദമിനെ സമയത്തോളം അത് അജ്ഞാതമായിരുന്നു.
He thought, it's good, I can call myself a bee.
ദൈവത്തിന്റെ മുൻപാകെയും മറ്റുള്ളവരുടെ മുൻപാകെയും നഗ്നത മറയ്ക്കുവാൻ ഈ ഇലകൾ മതിയാകും എന്ന് ആദം ചിന്തിച്ചുപോയി. എല്ലാ കാലത്തും ദൈവം മനുഷ്യന്റെ ഈ നീതിക്കെതിരെ, മനുഷ്യന്റെ സ്വയം നീതിക്കെതിരെ ദൈവം എപ്പോഴും ശക്തമായി
സംസാരിച്ചിട്ടുണ്ട്.
കർത്താവ് യേശു ഭൂമിയിൽ ആയിരുന്ന നാളുകളിൽ പരീശന്മാർക്കെതിരെ ഇത്ര ശക്തിയോടെ സംസാരിച്ചതിന്റെ കാരണവും അതാണ്. മനുഷ്യ നീതി അതായിരുന്നു പരീശന്മാരുടെ ജീവിതത്തിന്റെ പ്രധാന
കാര്യം. അവരുടെ
സ്വന്തം നീതി പ്രവൃത്തി കൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ തങ്ങളെ തന്നെ അംഗീകരിപ്പിക്കാനുള്ള അവരുടെ പരിശ്രമമാണ് യേശു
എതിർത്തത്.
ദൈവത്തിന്റെ മുൻപാകെ നാം അംഗീകരിക്കപ്പെടുവാനായിട്ട് നീതി പ്രവൃത്തികൾ മതിയാകുമെന്നുള്ള ചിന്തയാണ് ഈ അത്തി ഇല സൂചിപ്പിക്കുന്നത്. കർത്താവ് യേശുവിന്റെ ശാപം ഏറ്റ ഒന്നാണ് ഈ അത്തി ഇലയാകുന്ന നീതി പ്രവൃത്തികൾ എന്നുള്ളത് നാം ഓർക്കണം.
If you are proud of anything human, you haven't yet understood that Jesus has cursed.
മാനുഷികമായിരിക്കുന്ന ഏതെങ്കിലും ഒരു സിദ്ധിയില് നന്മയില് നിങ്ങൾ പുകഴുന്ന വ്യക്തിയാണെന്ന് വരികില് യേശു ശപിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണത് എന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല.
That's why Jesus said to his disciples, unless your righteousness exceeds the righteousness of the Pharisees, you'll never enter God's kingdom.
അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാളും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല.
Now that thing that Jesus cursed, which was found in the nation of Israel.
ഇസ്രയേൽ രാഷ്ട്രത്തിൽ കർത്താവ് കണ്ടതായിരിക്കുന്ന ആ സ്വയം നീതി, ആ അത്തിയുടെ ഇലയെ കർത്താവ്
ശപിച്ചതാണ്.
കർത്താവ് വന്നപ്പോൾ തന്റെ സ്വന്തം ജനത്തിൽ നിന്ന് ദൈവത്തിനായിട്ടൊരു ഫലം തിരഞ്ഞാണ് വന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന, ദൈവം തന്നെ ഉളവാക്കുന്നതാണ് ഒരു വൃക്ഷത്തിന്റെ
ഫലം.
അങ്ങനെയുള്ളതായിരിക്കുന്ന, ദൈവത്തിൽ നിന്നുദ്ഭവിക്കുന്നതായിരിക്കുന്ന ദൈവത്തിങ്കിലേക്കുള്ള നല്ല ഫലം ഈ രാഷ്ട്രത്തിൽ കർത്താവിന് കാണുവാൻ കഴിഞ്ഞില്ല. അതിന്റെ സ്ഥാനത്ത് മനുഷ്യന്റെ സ്വയനീതിയുടെ ആവരണം, നല്ല പ്രവൃത്തികൾ, അതൊക്കെയാണ് തന്റെ ജനത്തിൽ കർത്താവിന് കാണാൻ കഴിഞ്ഞത്. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും ഈ കാര്യം നാം
ചിന്തിക്കണം.
ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം, ഞാൻ എന്റെ സ്വയനീതിയിൽ ആശ്രയിക്കുന്നില്ലല്ലോ, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് യേശുവിന്റെ നീതിയിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. അത്തിയുടെ ഇലകൾ മാറ്റി മൃഗത്തിന്റെ തോല് കൊണ്ട് വസ്ത്രം കൊടുത്തപ്പോൾ ദൈവം ആദമിനോട് പറയുകയായിരുന്നു, അത്തി ഇല നിന്റെ നഗ്നത മറയ്ക്കുവാൻ പര്യാപ്തമല്ല.
The only way to cover you is I have to kill an animal and take the skin of that animal and cover you, and the skin of the animal will never dry up, it will never wither up like these pigs.
ആദമിനോട് ഹവ്വയോട് ദൈവം പറഞ്ഞത്, ഒരു മൃഗത്തെ കൊന്ന അതിന്റെ തോല് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉടയാടകൾ ഉണ്ടാക്കി തന്നാൽ അതൊരിക്കലും അത്തിയില പോലെ ഉണങ്ങിപ്പോകയില്ല, അത് മാത്രമേ നിങ്ങളുടെ നഗ്നത മറക്കുകയുള്ളൂ എന്നാണ്.
Way back there when Adam sinned, God was trying to teach him the need for Christ to die and Christ's righteousness to clothe us.
അനേക നാളുകൾക്ക് മുൻപ് ആദിയിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ യഹോവയായ ദൈവം അവനോട് ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു. നാളുകൾ കഴിഞ്ഞ് ദൈവപുത്രൻ വന്ന് ദൈവത്തിന്റെ കുഞ്ഞാട് ക്രൂശിക്കപ്പെട്ട് അവന്റെ നീതി കൊണ്ട് നമ്മുടെ പാപം, നഗ്നത മറയ്ക്കപ്പെടുന്നതിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണത്തിന് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. നമുക്ക് ദൈവമുൻപാകെ നിൽക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നീതിയാകുന്ന അങ്കി, വസ്ത്രം നമുക്ക് വേണം എന്നെല്ലാവരും വിശ്വസിക്കുന്നവരാണ്.
അത്തിയെ
ശപിച്ച ഈ സംഭവത്തിലൂടെ യേശു നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷയമാണെന്ന് കരുതിയത്.
How do we know whether we are trusting in our own human righteousness or we are proud of our own human righteousness?
നമ്മുടെ മാനുഷികമായിരിക്കുന്ന നീതിയിൽ നാം ആശ്രയിക്കുകയോ അല്ലെങ്കിൽ അതിൽ പ്രശംസിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് നാം എങ്ങനെയാണ് അറിയുന്നത്?
One way of knowing it is to ask ourselves whether we despise others' beliefs.
അത് തെളിയിക്കാനായിട്ടുള്ള ഒരു പരിശോധന ഇതാണ്. മറ്റുള്ള വിശ്വാസികളെ ഏതെങ്കിലും നിലയിൽ നാം തരംതാണവരായി കാണുകയോ അവരെ പുച്ഛിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ശോധന ചെയ്താൽ മതി. ആ വിശ്വാസി കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രം ധരിച്ച ആളാണ്. ഞാനും കർത്താവായ യേശുവിന്റെ നീതിയുടെ വസ്ത്രം കൊണ്ട് ധരിക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ കർത്താവിന്റെ നീതി വസ്ത്രം അണിഞ്ഞ മറ്റേതെങ്കിലും ഒരു വിശ്വാസിയെ എനിക്ക് എങ്ങനെ പുച്ഛിക്കുവാൻ കഴിയും?
I despise that person because my human righteousness is superior to his human righteousness.
എന്നാൽ ഞാൻ എന്റെ ഒരു സഹവിശ്വാസിയെ എന്തുകൊണ്ടാണ് പുച്ഛിക്കുന്നത്, പരിഹസിക്കുന്നത്? ഞാൻ യേശുവിന്റെ നീതി വസ്ത്രം ധരിച്ചിരിക്കുന്നവനെന്ന് പറയുമ്പോൾ തന്നെ എന്റെ മാനുഷികമായിരിക്കുന്ന സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ ആ വ്യക്തിയുടേതിനേക്കാൾ മെച്ചമാണെന്നുള്ള ചിന്ത എനിക്കുള്ളത് കൊണ്ടാണ് അല്ലെ? മിക്കവാറും എല്ലാ വിശ്വാസികളും തന്നെ അവരെക്കാൾ താണവരെന്ന് അവർ ചിന്തിക്കുന്ന മറ്റേതെങ്കിലും വിശ്വാസികളെ പുച്ഛിക്കുന്നവരാണ്. നാം മറ്റുള്ള സഭാവിഭാഗങ്ങളിലുള്ള വിശ്വാസികളെ തരംതാണവരായി കാണുന്നവരാണ്.
Other believers in our own church.
നമ്മുടെ പ്രാദേശിക സഭയിലുള്ള മറ്റ് വിശ്വാസികളെയും നാം ആ നിലയിൽ തരംതാണവരെന്ന് പലപ്പോഴും കാണുന്നുണ്ട്.
If you are not going to be honest about it, you will never be saved from it in your whole life.
ഈ കാര്യത്തെക്കുറിച്ച് നാം ദൈവമുൻപാകെ സത്യസന്ധതയുള്ളവരാകുന്നില്ലെന്ന് വരികിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും ഈ വലിയ തിന്മയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുകയില്ല.
The only sin that Jesus will never cleanse is the sin that you cover.
കർത്താവായ യേശുവിനെ ശുദ്ധീകരിപ്പാൻ കഴിയാത്ത പാപം ഏതാണെന്നറിയാമോ? നാം അത്തിയില കൊണ്ട് മൂടുന്ന പാപങ്ങൾ മാത്രം കർത്താവിനെ കഴുകുവാൻ
കഴിയില്ല.
നിങ്ങൾ ഏത് പാപത്തെ നിങ്ങൾ അടക്കി ഒളിച്ചു വെക്കുന്നു അത് മാത്രം കർത്താവിന് ശുദ്ധീകരിപ്പാൻ കഴിയുകയില്ല. സദൃശവാക്യങ്ങൾ 28:13 നാം ഇങ്ങനെ കാണുന്നുണ്ട്.
That he who covers his sin, conceals his transgression, will not prosper. That he who confesses and forsakes him will find compassion.
തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിന്റെ കരുണ ലഭിക്കും.
You young people must remember this from very early in your life.
ചെറുപ്പക്കാരായിരിക്കുന്ന സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ നിങ്ങൾ ഇക്കാര്യം വളരെ നന്നായിട്ട് ഓർക്കണം.
Whatever you cover up in your life will never be forgiven.
നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മൂടിവെക്കാൻ ശ്രമിക്കുന്നെന്ന് വരികിൽ ഒരിക്കലും ദൈവത്തിന്റെ ക്ഷമ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കയില്ല. ഒരുപക്ഷെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന എന്തെങ്കിലും പാപപ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ മനസാക്ഷി ഇപ്പോൾ നിങ്ങളെ കുറ്റം വിധിക്കുന്നുണ്ടാവും, അത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞത്. ആദം തന്റെ പാപം, തന്റെ നഗ്നത മൂടിവെക്കാനായിട്ട് ശ്രമിച്ചതുപോലെ മാറ്റമില്ലാത്ത കർത്താവിന്റെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ലംഘനങ്ങളെ മൂടിവെക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല, ശുഭം വരികയില്ല. ഈ വാക്യം ഗൗരവമായിട്ട് നാം എടുത്താൽ ആത്മീയമായിട്ട് പല വിശ്വാസികളും വളരാത്തതിന്റെ കാരണം നമുക്ക് വ്യക്തമാകും. മറ്റ് ചില വിശ്വാസികള് നമുക്ക് അത്ഭുതം ഉളവാക്കുന്ന നിലയിൽ ആത്മീയമായി വളരുന്നതിന്റെ കാരണവും ഇവിടെ തന്നെ കണ്ടെത്തുവാൻ കഴിയും. അവരുടെ പാപങ്ങള് നിരവധിയായിരിക്കാം, പക്ഷേ പാപങ്ങൾ മൂടിവെക്കാത്തവരാണ്. അവർ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുന്നവരാണ്, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരാണ്, അതിനെ ഉപേക്ഷിക്കുന്ന മനോഭാവമുണ്ട്. ദൈവത്തിൽ നിന്നുള്ള കരുണ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ ആത്മീയമായി വളരുന്നു. അവരിൽ നിന്ന് ദൈവത്തിന്റെ ആ ശാപം നീക്കപ്പെടുകയാണ് അവരുടെ മനോഭാവം കൊണ്ട്. ഇക്കാര്യം നിങ്ങൾ ഓർക്കണം. അത്തിയുടെ ഇലകളെ ശപിച്ചവനാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ പാപം ഏത് തരത്തിൽ ലഘുവോ ഏറ്റവും ഗുരുതരമോ എന്തുമായിക്കൊള്ളട്ടെ, അതിനെ മറയ്ക്കുവാനുള്ള പ്രവണത ഉപേക്ഷിക്കുക. ഒരു നിമിഷം നിന്നിട്ട് ദയവായി നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ഹൃദയംഗമായി ചോദിക്കുക. നാമധേയ ക്രൈസ്തവരായിരിക്കുന്ന ആരെയും കുറിച്ചും അല്ല ഇപ്പോൾ നാം പറയുന്നത്. നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതെന്ന് നാം സമ്മതിക്കുന്നതുമായ കാര്യമാണ്. നാം മാത്രമല്ല കർത്താവിന്റെ മക്കൾ, കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികൾ മറ്റനേക സഭകളിലുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ നേരെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ചില ആത്മീക വെളിച്ചം, സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മറ്റ് ഇതര സഭാവിഭാഗങ്ങളിലെ ചില വിശ്വാസികൾക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് അവരെ കുറഞ്ഞവരായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ?
Maybe you have victory over some sin and you come to a holier life and somebody in another group you despise them because of that.
മറ്റ് സഭാവിഭാഗങ്ങളിലുള്ള ചില വിശ്വാസികളെ അപേക്ഷിച്ച് ചില പാപ സ്വഭാവങ്ങളിൽ മേൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയും കുറച്ചുകൂടെ പരിശുദ്ധമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കുകയും ചെയ്യുന്നുണ്ടാവാം. എന്നാൽ അതേ കാരണം കൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ തരത്താഴ്ത്തി കാണുന്ന മനോഭാവമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു മനോഭാവം നമ്മൾ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടെന്ന് സത്യസന്ധമായി നാം കണ്ടെത്തിയാൽ നാം മനസ്സിലാക്കണം, നമ്മുടെ നീതി യേശുവിന്റെ രക്തത്തിലുള്ള നീതിയല്ല, മറിച്ച് നമ്മുടെ നീതി പ്രവൃത്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന.
Because the primary mark of the holiness of Jesus Christ is humility.
യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ പ്രാഥമിക ലക്ഷണം അവിടുത്തെ ഹൃദയത്തിന്റെ താഴ്മയാണ്.
Where there is no humility, that whatever holiness you have is not the holiness of Jesus Christ.
താഴ്മ മനോവിനയം എവിടെയില്ലയോ അവിടെ യേശുവിന്റെ വിശുദ്ധി ഇല്ല എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ശ്രീബുദ്ധന് ഒരു തരത്തിലുള്ള ഒരു പരിശുദ്ധ ജീവിതം ഉണ്ടായിരുന്നു. ഒരിക്കൽ ബുദ്ധൻ പറഞ്ഞതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ അടുക്കൽ വന്ന് എന്നെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ച വ്യക്തിയോട് പറഞ്ഞു, നീ വൈകിപ്പോയി, എന്നെ കോപിപ്പിക്കുവാൻ നിനക്ക്
അസാധ്യമാണ്.
10 വർഷം മുൻപ് ഒരുപക്ഷെ നീ വിജയിച്ചേനെ, എന്നാൽ നീ വൈകിപ്പോയി, എന്നെ ഇനി കോപിപ്പിക്കുവാൻ കഴിയില്ല എന്ന് ബുദ്ധനെ പറയുവാൻ കഴിഞ്ഞു. തന്റെ നാവിന്റെ മേല് തന്റെ വികാരങ്ങളുടെ മേൽ അത്രയും അധികം നിയന്ത്രണമുള്ള ഒരു യോഗിയായിട്ട് അവൻ തീർന്നിരുന്നു. അതുകൊണ്ട് അവനെ കോപിപ്പിക്കുക അസാധ്യമായിരുന്നു.
I remember a Hindu brother who was converted, who came to the church, who said that he had conquered anger through doing yoga before he became a Christian.
അഥവാ യേശുക്രിസ്തുവിന്റെ രക്ഷകനായി കണ്ടെത്തി സഭയിലേക്ക് വന്ന ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുന്നുണ്ട്. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ യോഗാഭ്യാസത്തിലൂടെ ദീർഘനാളത്തെ പരിശ്രമത്തിന്റെ ഫലമായി കോപത്തെ പരിപൂർണമായിട്ട് അടക്കുവാൻ താന് വിജയിച്ചുവെന്ന്.
There are people who say they have conquered sexual passion through yoga.
യോഗ എന്ന് പറയുന്ന മുറയിലൂടെ ലൈംഗികമായിരിക്കുന്ന വികാരങ്ങളെ പൂർണ്ണമായിട്ടും അടക്കുവാൻ നിയന്ത്രിക്കുവാൻ വിജയിച്ച ആളുകൾ അവരുടെ സാക്ഷ്യം പറയുന്ന
കേട്ടിട്ടുണ്ട്.
യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു സ്വഭാവ വിശുദ്ധി, ഒരു ജീവിത ക്രമം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുക സാധ്യമാണ്. പല കമ്പനികളും അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി നല്ല സ്വഭാവങ്ങളെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ അഭ്യസിപ്പിക്കുന്ന പല ട്രെയിനിങ്ങുകളുമുണ്ട്. അതുപോലെ നമുക്ക് സാധ്യമാണ് മറ്റുള്ളവരോട് കുറച്ചുകൂടെ സന്മനസ്സോടെ മാന്യമായി പെരുമാറുവാനുള്ള പരിചയം ലഭിക്കുക. എന്നാൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന എല്ലാ സ്വഭാവ പരിഷ്കാരത്തിന്റെയും പൊതുവായിരിക്കുന്ന ഒരു ഒരു പ്രത്യേകത ഇതാണ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു നല്ല പെരുമാറ്റവും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയല്ല, എന്റെ സ്വന്തം കാര്യസാധ്യത്തിനായിട്ടോ എനിക്കൊരു സൽപ്പേര് ലഭിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഞാൻ നല്ലതായിട്ട്
പെരുമാറുന്നത്.
ഞാൻ എത്ര നല്ല ഒരു വ്യക്തിയാണെന്നുള്ളത് മറ്റുള്ളവരെ ധരിപ്പിക്കുവാനാണ് ഈ തരത്തിലുള്ള എല്ലാ
അച്ചടക്കങ്ങളും.
ഇങ്ങനെയുള്ളതായിരിക്കുന്ന നല്ല പെരുമാറ്റ ചട്ടങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കമ്പനികൾക്ക് കൂടുതൽ ലാഭം കൊയ്യണം, അതുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ യേശുവിന്റെ സൗമ്യത, വിനയം ഹൃദയത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നല്ല സൽപെരുമാറ്റമാണത്.
That makes you look down on other people, you can be absolutely sure that Jesus Christ did not produce that. You produced it yourself.
മറ്റേതെങ്കിലും ഒരു മനുഷ്യനിലൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധിയല്ല അത്.
സഭയിലെ ഒരു വിശ്വാസിയെ നാം ഹൃദയത്തിൽ ജീവിച്ചിട്ടുണ്ട്,
അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഭയിൽ തന്നെയുള്ള മറ്റൊരു വിശ്വാസിയെ നാം തരം താണവനായി കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ള മറ്റു ചിലരെക്കാളും കൂടെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയാണ് നീ എന്ന് നീ ധരിക്കുന്നുവെങ്കിൽ അങ്ങനെ നീ ധരിക്കുന്നതിന്റെ കാരണം ആ വ്യക്തിക്ക് ഇല്ലാത്ത എന്തോ സിദ്ധികൾ,
പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യം നിങ്ങളുണ്ട് എന്ന് നീ
ധരിക്കുന്നുണ്ടായിരുന്നു.
ആ സഹോദരൻ അല്ലേ
സഹോദരിക്ക് യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രമാണുള്ളത്,
നിനക്കും അത് തന്നെയാണുള്ളത്.
എന്നാൽ നിനക്ക് യേശുക്രിസ്തുവിന്റെ നീതിയുടെ അങ്കി മാത്രമല്ല, നിനക്ക് മറ്റ് ചില പ്രത്യേകതകളുണ്ട്. ആദാമിന്റെ ചിത്രം കടം വാങ്ങി പറയട്ടെ, ആ സഹോദരനും ദൈവം കൊന്ന മൃഗത്തിന്റെ തോല് തന്നെയാണ്, ഞാനും എന്റെ നഗ്നത മറച്ചിരിക്കുന്നത് അതേ മൃഗത്തിന്റെ തോല് കൊണ്ടാണ്. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ആ വ്യക്തിക്കുള്ളതിൽ നിന്നും നിനക്ക് കൂടുതലായിട്ടുള്ളത് എന്താണെന്നറിയാമോ? നിന്റെ നഗ്നത മറയ്ക്കുവാൻ ദൈവം ഒരുക്കിയ ആ മൃഗത്തിന്റെ തോല് കൂടാതെ ഒരു 3-4 10 ഇല കൂടെ നീ ധരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഒരല്പം തലക്കനമുള്ള വ്യക്തിയായിട്ട് നീ ഈ ദിവസങ്ങളിൽ
പെരുമാറുന്നത്.
അപ്പോൾ നീ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? നോക്കണേ, നിനക്കില്ലാത്ത 3-4 10 ഇല എനിക്കുണ്ട്. ഞാൻ ആ വ്യക്തിയെക്കാളും കൂടുതൽ ഉപവസിക്കുന്ന വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്. സഹോദര, നിനക്ക് യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രമുണ്ട്,
ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്കാണ് ദൈവവചനം കുറച്ചുകൂടി അറിയാവുന്നത്.
നീ പെരുമാറുന്ന പോലെ പലപ്പോഴും ഞാൻ പെരുമാറാറില്ല. എന്റെ ഹൃദയത്തിന്റെ വാഞ്ഛ ഇതാണ്, ഈ ഒരൊറ്റ കാര്യം നമ്മുടെ ഹൃദയത്തെ പിടിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം മാത്രമേ നമുക്കുള്ളെന്ന് വരെ ഒരിക്കലും നമ്മുടെ ഹൃദയം നികളിക്കുകയില്ല. നമ്മൾ മിക്കവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രം ലഭിച്ചിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ സങ്കടകരമായ കാര്യം, അതിന്റെ മുകളിൽ നമ്മുടേതായിരിക്കുന്ന ചില അത്തിയിലകൾ കൂടെ ഉണ്ട്, നീതിയുടെ അത്തിയിലകൾ. പരീശന്മാരിൽ യേശു ഏറ്റവും അധികം വെറുത്തിരുന്നത് ഈ മനോഭാവമാണ്. അവരിലുള്ളതായിരിക്കുന്ന ഈ വലുപ്പ മനോഭാവം, അതാണ് യേശു നിരന്തരമായി
ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്.
അവരുടെ സമൂഹത്തിലുള്ള മറ്റു പലരും ചെയ്യാത്ത ചില നീതിപ്രവൃത്തികൾ, നല്ല കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു എന്നുള്ളതിൽ പ്രശംസിച്ചവരായിരുന്നു. മറ്റുള്ളവർ ചെയ്യാത്ത നിലയിൽ അവരുടെ കൈകളൊക്കെ കഴുകുവാനായിട്ട് വളരെ സമയമെടുത്ത് കൈകൾ ശുദ്ധീകരിക്കുന്നവർ. ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വയം നീതിയിൽ പ്രശംസിച്ചിരുന്ന പരീശന്മാർക്ക് ദൈവത്തിലായിരിക്കുന്ന യേശുവിൽ പോലും കുറ്റം കണ്ടുപിടിക്കുവാൻ എളുപ്പമായിരുന്നു. മറ്റുള്ളവരിൽ സദാ കുറ്റം കണ്ടുപിടിക്കുവാൻ വ്യഗ്രതയുള്ള നിങ്ങളോട് ചിലരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ചില കാര്യം ഞാൻ പറയട്ടെ.
If Jesus Christ came to our church and you did not know it was Jesus Christ.
യേശു ക്രിസ്തു
ദേഹപ്രസന്നനായി ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ ഉണ്ട്, നാം അത് അറിയുന്നില്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ പോലും നിങ്ങൾ കുറ്റം ആരോപിക്കും, കുറ്റം കണ്ടെത്തും. അതാണ് ഒരു
സങ്കടകരമായ.
അത് യേശു ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് വരികിൽ നമ്മൾ ആ ഒരു പാപത്തിൽ ഒഴിഞ്ഞിരിക്കും. കാരണം നമുക്കറിയാം ദൈവത്തിന്റെ പുത്രനാണ്, അവനിൽ കുറ്റമൊന്നുമില്ല. എന്നാൽ യേശു ആണെന്ന് അറിയത്തില്ലെന്ന് വരികിൽ നാം അതിനു മുമ്പ് യേശു നമ്മുടെ ഇടയിൽ ഒരു കസേരയിൽ
ഇരിക്കുകയാണെങ്കിൽ
ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശുവിൽ പോലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതിന് സംശയമില്ല. പരിശുദ്ധന്മാരങ്ങനെയാണ് ചെയ്തത്. ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിൽ നാം ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. അതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ 53-54 വാക്യങ്ങളിൽ
പരീശന്മാരുടെയും
ശാസ്ത്രിമാരുടെയും മനോഭാവം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിക്കാനും അവന്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലവിനെയും കുറിച്ച് കുടുക്ക ചോദ്യം ചോദിപ്പാനും തുടങ്ങി എന്നാണ് നാം
വായിക്കുന്നത്.
ഇങ്ങനെയുള്ള ക്രിസ്തീയ വിശ്വാസികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമയത്ത് പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന എന്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു വാചകത്തിന്റെ പകുതി മാത്രം അടർത്തി എടുത്തിട്ട് കുറ്റം കണ്ടുപിടിക്കുവാനുള്ള
വ്യഗ്രത,
അത് തെളിയിക്കുന്ന എന്താണ്? അതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിലും പരീശന്മാർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ടെന്നാണ്. ക്രിസ്തീയ ലോകം പരീശന്മാരുടെ കാര്യത്തിൽ ഒരു ദാരിദ്ര്യവുമില്ലാത്ത ലോകമാണ്. മർക്കോസിന്റെ സുവിശേഷം 3 അധ്യായം നോക്കട്ടെ. ഒന്നും രണ്ട് വാക്യങ്ങൾ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. യേശുവിനെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പള്ളിയിൽ. ഒരു സഭയിലെ മീറ്റിംഗ് നിങ്ങൾ ഭാവനയിൽ
കണ്ടുനോക്കുക.
ആരെങ്കിലും ഒരു വ്യക്തിയെ സഹോദരനെ സഹോദരിയോ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ അനുഗ്രഹിക്കാനല്ല, ആ വ്യക്തിക്ക് നന്മ വരണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല, മറിച്ച് അവൻ ചെയ്യുകയോ പറയുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പഴുത കുറ്റം കണ്ടുപിടിക്കുക, അവനെ കുറ്റപ്പെടുത്തുവാൻ. ലൂക്കോസിന് ശേഷം 14 അധ്യായത്തിന്റെ 1 വാക്യം നോക്കിയാട്ടെ. ഇതുപോലെ തന്നെ ലൂക്കോസ് 14:1.
It says Jesus went to the house of one of the leaders of the Pharisees on the Sabbath to eat bread, and they were watching him closely.
പരീശ പ്രമാണികൾ ഒരുത്തന്റെ വീട്ടിൽ യേശു ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ, അതായത് പരീശന്മാരും ശാസ്ത്രിമാരും, അവനെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു.
Not only in the church,
സഭയിൽ മാത്രമല്ല,
they invite him for dinner and then watch to see if they can find watching closely.
വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കും വളരെ സ്നേഹപൂർവ്വം, പക്ഷേ ഈ സമയത്തൊക്കെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാനുള്ള താല്പര്യത്തോടെ
നോക്കിക്കൊണ്ടിരിക്കും.
അവന് വയറ് നിറച്ച് നല്ല വിശപ്പുള്ള സമയത്ത് ഈ സഹോദരനെ രണ്ടാമത് ഒരു പ്രാവശ്യം കൊണ്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചെങ്കിൽ പറയും ഇവൻ ഒരു തീറ്റപ്രിയനാണെന്ന്
പറയും.
ഇത് ക്രിസ്തീയ വിശ്വാസികൾ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ മറ്റുള്ള സഹവിശ്വാസികളെ, സഹവിശ്വാസന്മാരെ വളരെയേറെ സൂക്ഷ്മമായിട്ട് നോക്കി സഭയിലെ മീറ്റിംഗിൽ അവരെ ഭക്ഷണത്തിനായിട്ട് വീട്ടിലേക്ക് വിളിച്ചാലും ഏതെങ്കിലും ഇടയിൽ ഒരു കുറ്റം
കണ്ടുപിടിക്കണം.
ഭൂമിയിൽ നടന്ന ഏറ്റവും പരിശുദ്ധനായ ദൈവപുത്രനിൽ പോലും കുറ്റം കണ്ടുപിടിക്കുവാൻ അവർ ശ്രമിച്ചു. യേശുക്രിസ്തുവിനെ ഹൃദയം വെച്ച് അനുഗമിക്കുന്നവരിലും ആ കുറ്റം കണ്ടുപിടിക്കുവാൻ അവർ ശ്രമിക്കും, സംശയമില്ല. ഞാൻ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു 1000 മൈല് ദൂരെ താമസിക്കുന്ന മറ്റേതെങ്കിലും വിശ്വാസികളെ കുറിച്ചാണോ ഞാൻ പറയുന്നത്? നാം ഓരോരുത്തരെ നിങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രമാണോ ഇവിടെ നാം കാണുന്നത്? പല വർഷങ്ങളും എന്റെ സ്വന്തം ജീവിതത്തിലും ഈ ഒരു വിപത്ത്, ഈ ഒരു വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ പല വർഷങ്ങളിൽ ഞാനൊരു തികഞ്ഞ പരീക്ഷനായിരുന്നു. മറ്റുള്ള ക്രിസ്തീയ വിശ്വാസികളെ, സഹവിശ്വാസികളെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഒരു സമയത്ത് ഒരു തീരുമാനമെടുത്തു, എന്റെ ജീവിതം അതുപോലെ എന്റെ സമയം ഞാൻ പാഴാക്കി കളയുകയില്ല. ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ, ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ജന്മസിദ്ധമായി എനിക്ക് നൽകിയ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ നിരീക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന ആ കഴിവ് മറ്റുള്ളവരിലേക്ക് തിരിക്കാതെ ആ ഭൂതക്കണ്ണാടി എന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. എന്റെ ജീവിതത്തെ അമ്പെ മാറ്റിമറിച്ചത് ആ നിർണായകമായ
തീരുമാനമായിരുന്നു.
ആ മനോഭാവം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വചനം എന്നോട് കൽപ്പിച്ചിരിക്കുന്ന ആ കാര്യം ചെയ്യുവാൻ കർത്താവായ യേശുവിൽ എപ്പോഴും സന്തോഷിപ്പാൻ എനിക്ക്
കഴിയും.
നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ നാം എപ്പോഴും
സന്തോഷിക്കുന്നവരായിരിക്കണം.
എന്നാൽ നമ്മിൽ പലർക്കും സത്യസന്ധരാണെങ്കിൽ സമ്മതിക്കേണ്ടി വരും, മിക്ക സമയത്തും നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തതിന്റെ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം, എന്നാൽ അതിൽ ഒരു കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാം. ഒന്നാമതായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാം വാക്യമാണ് ഞാൻ ഉത്തരിച്ചത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നു. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ദിവസവും 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂറും. അത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നെന്ന് വരികിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം അത് തന്നെയാണ്. എന്നാൽ ദൈവത്തിന്റെ ആ ഇഷ്ടം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ആ കാര്യം നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം അതിന്റെ കാരണം. നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറാതിരിക്കുവാൻ ഒരു കാരണവും ഉണ്ടാകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാതിരിക്കുവാൻ ഉള്ള ഒരു കാരണം ഞാൻ പറയാം. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രദ്ധാപൂർവം വീക്ഷിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാകാം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്കിടയാകുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നാം തീരുമാനിക്കുമോ എന്നേക്കുമായിട്ട് ഈ തിന്മ നിറഞ്ഞതായിരിക്കുന്ന ഈ പ്രവണത, ഈ മനോഭാവം ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന്. യേശു ശപിച്ച അത്തിയിലെയാണ് ഈ സ്വയനീതിയുടെ മനോഭാവം എന്ന് നാം തിരിച്ചറിയണം.
ഐ ഡോണ്ട് വാണ്ട്
കർത്താവെ, എനിക്ക് ഈ അത്തിയില വേണ്ട.
You remember Jesus said about the Pharisees who looked at the publican and said, Lord, I thank you. I'm not like other men. I'm not even like this man here.
ദൈവാലയത്തിൽ ചെന്നപ്പോൾ ചുങ്കക്കാരനെ നോക്കിയിട്ട് കർത്താവെ, ഇവനെ പോലെ ഞാൻ അല്ലാത്തതിനാൽ നിന്നെ സ്തുതിക്കുമെന്ന് പറഞ്ഞ പരീശനെ കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം.
Jesus said that parable was for a certain group of people.
ആ ഉപമ കർത്താവ് പറഞ്ഞത് ചില പ്രത്യേക തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് എന്ന് നാം തിരുവചനത്തിൽ
കാണും.
ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലാണ് ആ കാര്യം കാണുന്നത്. അത്തി ഇലകൾ ധരിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രമാണ്. നിങ്ങൾക്ക് താവിലെ നീതി വസ്ത്രം കൂടാതെ അത്തി ഇലകൾ കൂടെ ധരിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് വരികിൽ ഈ വാക്യം ശ്രദ്ധിച്ചാൽ മതി.
And viewed others with contempt.
തങ്ങൾ നീതിമാന്മാരാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള വ്യക്തികളെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത് എന്നാണ്. ഈ ഉപമ നാം താഴോട്ട് വായിക്കുന്ന ആ ഉപമ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല.
If you don't trust in yourself that your righteousness is not for you.
നിങ്ങളുടെ സ്വയനീതിയിൽ നിങ്ങൾ ആശ്രയിക്കുകയോ പുകഴുകയോ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ ഉപമ നിങ്ങൾക്കുള്ളതല്ല.
If you don't look at a single human being on the world, thinking he is inferior to you, then this parable is not for you.
ലോകത്തിലുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് നിന്നെക്കാളും താണ വ്യക്തിയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഉപമയല്ല. ദൈവത്തിന് മുൻപാകെ നിന്നിട്ട് എനിക്ക് അങ്ങനെ പറയുവാൻ കഴിഞ്ഞാൽ കർത്താവെ അവനെ അങ്ങന്റെ ഹൃദയം
അറിയുന്നില്ലോ.
ലോകത്തിലുള്ള ഒരു ഒറ്റ വിശ്വാസിയെ പോലും എന്നെക്കാൾ കുറഞ്ഞവനാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് നിങ്ങൾ ദൈവം മുൻപാകെ പറയുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ കാണുന്ന എനിക്ക് എതിരെ വരുന്ന ഒരു ശിക്ഷക്കാരനെ പോലും ഞാൻ തുച്ഛ മനോഭാവത്തോടെ
കാണുകയില്ല.
സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ എന്നെക്കാളും താഴെക്കടയിലുള്ള ഒരു വ്യക്തിയെ പോലും എന്റെ ഹൃദയത്തിൽ ഞാൻ നിന്ദിക്കുകയില്ല.
ഐ ഡോണ്ട് ബിലീവ് ദേർസ് എനി ബാക്ക്വേർഡ് ക്ലാസ് ബിഫോർ ഗോഡ്.
ദൈവത്തിന് മുൻപാകെ പിന്നോക്ക വർഗ്ഗക്കാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ഉണ്ടെന്നും ഞാൻ
വിശ്വസിക്കുന്നില്ല.
നാം എല്ലാം പിന്നോക്ക വർഗം തന്നെയാണ്, കാരണം ആദാമിൽ നിന്ന് പിറന്നവരാണല്ലോ നാമൊക്കെ. നിങ്ങളൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനാണെന്ന് ആദ്യം തന്നെ ഏറ്റു
പറയുന്നത്.
ആദാമിലായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാനിന്ന് ക്രിസ്തുവിലായതുകൊണ്ട് ഞാനൊരു അധകൃത വർഗത്തിൽപ്പെട്ടവനല്ല എന്ന് ഞാൻ സന്തോഷത്തോടെ
പറയട്ടെ.
ഞാൻ ജനിച്ച കുടുംബത്തിന്റെ മഹിമ കൊണ്ടൊന്നും അല്ല കേട്ടോ. ആ കുടുംബം എത്ര ശ്രേഷ്ഠമാണെന്ന് ലോകം പറഞ്ഞാലും അത് അത് അധപതിച്ച കുടുംബം
തന്നെയാണ്.
എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിലായി തീർന്നപ്പോൾ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു മുന്നോക്ക വിഭാഗത്തിലെ
അംഗമാണ്.
ഏതെങ്കിലും ഒരു ദൈവവേദനെ കണ്ടിട്ട് നിന്നെക്കാളും താണ നിലയിലുള്ള വ്യക്തിയാണെന്ന് ഒരിക്കൽ പോലും നിനക്ക് ചിന്തിക്കാൻ ഇടയാകുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യ ഒരു വ്യക്തിയെ നിനക്കാളും കുറഞ്ഞവനായിട്ട് നിനക്ക് ചിന്തിപ്പാൻ
ഇടയാകുന്നില്ലെങ്കിൽ,
സഭയിലെ ഏതെങ്കിലും ഒരു വിശ്വാസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ പോലെ ആത്മീയനായിരിക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ താഴെ പറയുന്ന ആ ഉപമ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കത് വായിക്കാതെ വിട്ടുകളയുവാൻ കഴിയും. എന്നാൽ എന്നാൽ ഏതെങ്കിലും ഒരു ഒറ്റ വ്യക്തിയെ കുറിച്ചെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് വരികയില്ല. ഈ സഭയിലുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ ആ നിലയിൽ നിങ്ങളെക്കാളും കുറഞ്ഞവനാണെന്ന് ഒരാളെ കുറിച്ചെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾക്കുള്ളതും എന്നാൽ അവർക്കില്ലാത്തതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ
നിഗളിക്കുന്നവരാണെങ്കിൽ,
മറ്റൊരാളിനെ വിമർശിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ പറയുന്നത് അവനെ പോലെ അല്ല, ഞാൻ അവനേക്കാളും മെച്ചമാണെന്നാണ് അല്ലെ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ സ്വർഗത്തിന്റെ ഒരു അന്തരീക്ഷം എനിക്ക് എന്റെ ഹൃദയത്തിൽ
വേണം.
കർത്താവിനോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? അപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, സ്വർഗത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നീ അറിയണം, സ്വർഗത്തിൽ ആരും മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയല്ല. നിനക്ക് അതാണോ വേണ്ടത്? ഞാൻ പറഞ്ഞു, കർത്താവേ മുഴു ഹൃദയത്തോടും കൂടി ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു ഹൃദയം വേണം, അങ്ങനെ ഒരു അന്തരീക്ഷം എന്റെ ഉള്ളിൽ
വേണം.
സ്വർഗത്തിലെ കാര്യം നിനക്കറിയാമോ? അന്യോന്യം വളരെ സഹതാപത്തോടെ കരുണയോടെയാണ് എല്ലാവരെയും നോക്കുന്നത്. പിതാവിന്റെ മടിയിൽ ഇരുന്ന ഏകജാതനായ പുത്രൻ ഈ താണഭൂമിയെ നോക്കിയപ്പോൾ, നമ്മെ ഓരോരുത്തരെയും ഓർത്തപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ കരുണയോടെ ആർദ്രതയോടെയാണ് അവൻ നമ്മെ നോക്കിയത്. സ്വർഗത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണ് സഹോദരങ്ങളെ. ഞാനൊരു പാപിയെ കാണുമ്പോൾ, അരിഷ്ടത ജീവിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ അവനെ വിമർശിക്കുവാനുള്ള പ്രവണതയല്ല, മറിച്ച് അവനെ ഓർത്ത് കരുണയും സഹതാപം തോന്നുന്ന ഹൃദയമാണ് സ്വർഗത്തിന്റെ
അന്തരീക്ഷം.
ഏതെങ്കിലും ഒരു വിഷയത്തിൽ പുറകിലായി മോശമായിട്ട് നിൽക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഒരു മാതാവ് നോക്കുന്ന ഹൃദയമാണ് അതിനോട്
താരതമ്യപ്പെടുത്താവുന്നത്.
സ്കൂളിലെ കണക്ക് പരീക്ഷയ്ക്ക് എല്ലാ പ്രാവശ്യവും തോറ്റുപോകുന്ന തന്റെ മകനെ ഒരു മാതാവ് ഏതൊരു ഹൃദയത്തോടെയാണ് നോക്കുന്നത്? വിമർശിക്കുന്ന മനസ്സല്ല, മറിച്ച് സഹാനുഭൂതി കരുണയുടെ മനസ്സാണെന്ന് നമുക്കറിയാം. എന്റെ കുഞ്ഞിനെ ഏതെങ്കിലും ട്യൂഷന് എത്രയും വേഗം ക്രമീകരിക്കണം, കാരണം അവൻ കണക്കിന് ജയിച്ചേ
മതിയാകുള്ളൂ.
എന്റെ സ്വന്തം ആവശ്യങ്ങൾ ബലികഴിച്ചാണെങ്കിലും വീട്ടിലെ ചെലവ് കുറച്ചാണെങ്കിലും കുഞ്ഞിന് എങ്ങനെയെങ്കിലും ഒരു ട്യൂഷൻ ഉണ്ടാക്കണം, അവൻ കണക്കിന് ജയിച്ചേ മതിയാകുള്ളൂ. ഇതാണ് ഒരു അമ്മയുടെ മനസ്സ്. എന്നാൽ ഒരു അധ്യാപകൻ മാത്രമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കുഞ്ഞിനെ വിമർശിക്കാൻ, കുറ്റം പറയാൻ എളുപ്പമാണ്, നീ ശരിയാകത്തില്ല എന്ന് പറയുവാൻ ബുദ്ധിമുട്ടില്ല. സ്വർഗം വിഭൂമിയെ നോക്കുമ്പോൾ സഹാനുഭൂതിയോടെ കരുണയോടെയാണ് നോക്കുന്നത്. പിശാച് അങ്ങനെയല്ല. സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ, സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്നവൻ എന്നാണ്. പരീശന്മാരുടെ ഒരു പ്രാഥമികമായിരിക്കുന്ന സ്വഭാവം ഇതാണ്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് അവരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. ആ മനോഭാവത്തെയാണ് യേശു ശപിച്ചത്. കർത്താവിനോട് ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവേ, ആ ആദാമ്യ മനോഭാവത്തെ, എന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ അസ്ഥിവൃക്ഷത്തെ നീ ശപിക്കണമേ കർത്താവേ.
I want this nature to be withered up from the roots in my life.
പിറ്റേന്ന് ശിഷ്യന്മാർ നോക്കിയപ്പോൾ ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയതുപോലെ എന്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവർ വിമർശിക്കുന്ന, തരം താഴ്ത്തി കാണുന്ന, പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന മനോഭാവത്തെ വേരോടെ ഉണങ്ങിപ്പോകുമാറെന്ന് ശവിക്കണമേ.
No use just getting rid of the leaves. It must wither up from the roots.
ആ അത്തിവൃക്ഷത്തിന്റെ ഇലകൾ വാടിപ്പോയാൽ പോരാ, ആ വൃക്ഷം തന്നെ വേരോടെ ഉണങ്ങിപ്പോകണം. അത് നിന്റെ വാക്കിനാൽ സംഭവിക്കും
കർത്താവേ.
കർത്താവ്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രദ്ധാപൂർവം എന്റെ സമസൃഷ്ടികളെ വീക്ഷിക്കുന്ന ഒരു മനസ്സെനിക്ക് വേണ്ട കർത്താവേ. ആദാമിൽ നിന്നും പൈതൃകമായി നമുക്കെല്ലാം ലഭിച്ചതാണ് ഈ
സ്വഭാവം.
പരിശുദ്ധന്മാർക്ക് എവിടെ നിന്നാണ് ഈ പ്രത്യേക സ്വഭാവം കിട്ടിയത്? ആദാമിൽ നിന്നാണ്. നാമം ആദാമ്യവർഗത്തിൽ പിറന്നവരല്ലേ? മറ്റുള്ളവരെ ശ്രദ്ധയോടെ വീക്ഷിക്കുവാൻ, കുറ്റം കണ്ടുപിടിക്കുവാനുള്ള മനസ്സ് നമുക്കും ജന്മസിദ്ധമാണ്. നാം ഏതെങ്കിലും വീട് സന്ദർശിക്കുമ്പോൾ അവിടെ താമസിക്കുന്നവരെ വിധിക്കുവാനായിട്ട് അവിടെയുള്ള കാര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുവാൻ നമുക്ക് എന്തൊരു താല്പര്യമാണ്. എന്റെ വീട്ടിൽ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പണം ചിലവാക്കിയില്ലല്ലോ, ഇവരെ ഇത്രയും പണത്തിലുള്ള ഈ സാധനം എന്തുകൊണ്ട് വാങ്ങിച്ചു? പ്രിയ സഹോദര, അത് നിന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ആ സാധനം വാങ്ങിക്കാൻ അവർ നിന്നോട് പണം കടം ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് നീ എന്തിനാ
മനപ്രയാസപ്പെടുന്നത്?
ദൈവം തനിക്ക് നൽകിയ പണം ദൈവം നാം മഹത്വപ്പെടാത്തൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന് വരികിൽ ഒരു ദിവസം ദൈവം അവന് ന്യായം
വിധിച്ചുകൊള്ളും.
മറ്റുള്ളവർക്ക് എത്ര ജോഡി വസ്ത്രങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിധി പറയുന്ന ഒരു വിഷയമാണോ? ഞാനത് ചെയ്യാറില്ല,
കാരണം
എനിക്കത് താല്പര്യമില്ല. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. എന്റെ ഒരു കൂട്ട് സഹോദരന് എന്റെ പണം അപഹരിച്ചല്ലോ വസ്ത്രം വാങ്ങിക്കുന്നത്, അവന്റെ പൈസ കൊണ്ട് അവൻ വസ്ത്രം
വാങ്ങിക്കുന്നത്.
എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എന്റെ ഒരു കൂട്ട് സഹോദരന് ഒരു സ്കൂട്ടറോ ഒരു കാറോ അല്ല അഞ്ച് കാറോ ഉണ്ടെങ്കിൽ ഇന്ന് എനിക്കത് വിഷയമേ അല്ല.
Or what model that car is, it does not interest me. But do you know the number of believers who are watching these things very closely?
അധിക ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന എത്ര വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടും.
What type of sneakers that person is wearing?
ആ പ്രത്യേക ചെറുപ്പക്കാരനെ ധരിക്കുന്നതായിരിക്കുന്ന ആ പുതിയ ആധുനിക ഫാഷനുള്ള വസ്ത്രം, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആ ഷൂസിന്റെ കാര്യം, ഈ കാര്യങ്ങളൊന്നും അറിയാൻ എനിക്ക് താല്പര്യം.
I want to rejoice in the Lord always.
കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആ കാര്യം എന്നിൽ നിറവേറണം. എന്താ എപ്പോഴും സന്തോഷിക്കണം.
I'm not going to lose my joy by what that sister wears or what that brother wears.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ട് കർത്താവ് സാധ്യത എനിക്ക് തുറന്നിട്ടിരിക്കുമ്പോൾ മറ്റേ സഹോദരനും സഹോദരിയും എന്ത് വസ്ത്രം ധരിക്കുന്ന എന്നൊക്കെ ചിന്തിച്ച് തലവുണ്ടാക്കി എന്റെ സന്തോഷം കളയാൻ എനിക്ക് ആഗ്രഹമില്ല.
Or which old lady is dyeing her hair to make it look black. I'm not interested.
അല്ലെങ്കിൽ ഇടത്തോടും വലത്തോടും ചുറ്റുമൊക്കെ നോക്കിയതിന് ശേഷം പ്രായമുള്ള ഏതമ്മയ്ക്കാ നമ്മുടെ ഇടയിലെ വെളുത്ത മുടിയെല്ലാം കറപ്പിക്കുന്നത്? ഇതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല.
I'm not interested.
എനിക്ക് അശേഷം താല്പര്യമില്ല ഇങ്ങനെയുള്ള കാര്യം.
Or which girl is coloring her lips a little more red than the way God made it. I'm not interested.
അല്ലെങ്കിൽ സഭയിലുള്ളതായിരിക്കുന്ന ആ ചെറുപ്പക്കാരി പെൺകുട്ടിയുണ്ടല്ലോ, ദൈവം അവൾക്ക് അവളുടെ ചുണ്ടുകൾക്ക് നൽകിയ നിറം
ഒരല്പം കൂടെ നിറം പിടിപ്പിക്കാൻ ആരാ ശ്രമിക്കുന്നത് എന്നൊന്നും ഞാൻ തിരയാറില്ല.
There are so many Pharisees like that.
ഇതൊക്കെ അന്വേഷിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പരീശന്മാർ ചുറ്റുപാടുമുണ്ട്.
To put black color on the hair is okay, but to put red color on the lips is wrong. Which verse is that?
Sila pratheedaram parishanmarunde avaru parayna endanu ariyamo thalayile veluppavaram maati karappikkunnathu paavamaanu pakshe
chundalla
adu paavamalla pakshe chund oralpam chuvappikkunnathu paavamaanu.
It's amazing what all rules Pharisees have made.
ഇവർക്ക് എവിടുന്ന ഈ പ്രമാണങ്ങളൊക്കെ കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ നീണ്ട ഒരു ലിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്.
I say there's one thing I want to hate in my life and that is sin.
എന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും വെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പാപമാണ്.
Unloving attitude to other people, that is the biggest sin found among believers.
മറ്റുള്ളവരോടുള്ള സ്നേഹശൂന്യമായിരിക്കുന്ന ഒരു മനോഭാവം വിശ്വാസികളിൽ അത് കാണുമ്പോൾ ഏറ്റവും തിന്മയായ കാര്യമാണ്. അതിനെ ഞാൻ വെറുക്കാൻ ആഗ്രഹിക്കുന്നു.
ജീസസ് ഓൾസോ വാച്ച്ഡ് പീപ്പിൾ ക്ലോസ്ലി.
പരീശന്മാർ മാത്രമല്ല, യേശുവും മറ്റുള്ളവരെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം.
ഹി വാച്ച്ഡ് പീപ്പിൾ ക്ലോസ്ലി ടു ഹീൽ ദം ആൻഡ് ടു ബ്ലെസ് ദം.
എന്നാൽ യേശു മറ്റുള്ളവരെ ശ്രദ്ധിച്ച് നോക്കിയത്, മറ്റുള്ളവരെ കേട്ടത് അവരെ അനുഗ്രഹിക്കാനാണ്, അവരെ സൗഖ്യമാക്കുവാനാണ്, അവർക്ക് നന്മ ചെയ്യാനാണ്.
ഐ വാണ്ട് ടു ചേഞ്ച് ദ വേ ഐ ലുക്ക് അറ്റ് പീപ്പിൾ.
അതുകൊണ്ട് ഞാൻ ആളുകളെ നോക്കുന്ന വിധം, ആ രീതി ഒന്ന് മാറ്റുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
ഐ വാണ്ട് ടു ലുക്ക് അറ്റ് പീപ്പിൾ ടു സീ ഇഫ് ദേർ ഈസ് എ നീഡ് ദേർ ദാറ്റ് ഐ കാൻ ഹെൽപ് ദം ഇൻ.
ഏതെങ്കിലും നിലയിൽ ഒരു സഹായത്തിന്റെ കരം നീട്ടുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ആവശ്യം എന്റെ സഹോദരന്റെ സഹോദരിയുടെ എന്റെ സമശിക്ഷയുടെ ജീവിതത്തിൽ ഉണ്ടോ, അത് ശ്രദ്ധിക്കാനാണ് എനിക്ക് താല്പര്യം.
ഹിസ് ബ്രദർ ലോസ്റ്റ് ഹിസ് ജോബ്.
ഏതെങ്കിലും ഒരു സഹോദരൻ തന്റെ തൊഴിൽ നഷ്ടപ്പെട്ടോ?
ഹൌ ഈസ് ഹി മാനേജിങ് ഹിസ് ഫാമിലി?
തന്റെ കുടുംബത്തിന്റെ ചെലവുകൾ എങ്ങനെയാണ് ഇപ്പോൾ കഴിക്കുന്നത്?
ഐ വാണ്ട് വാച്ച് ദോസ് തിങ്സ് ക്ലോസ്ലി.
അങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം കൂടെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്.
ഇസ് ദേർ എ ഫൈനാൻഷ്യൽ നീഡ് ഇൻ ദാറ്റ് ഹോം?
ആ വീട്ടിൽ ഒരു സാമ്പത്തികമായിരിക്കുന്ന ആവശ്യമുണ്ടോ?
ഇസ് ദേർ എ ഫിസിക്കൽ നീഡ് ഇൻ ദാറ്റ് ഹോം?
ഭൗതികമായ നിലയിൽ ഏതെങ്കിലും ഒരു സഹായം അവിടെ ആവശ്യമായിരിക്കുന്നു.
മദർ ഇൻ എ ഹോം ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ.
ഒരു വീട്ടിലെ വീട്ടമ്മ രോഗിണിയായിട്ട് ആശുപത്രിയിൽ ആയിരിക്കുന്നു.
Can I take a meal there for the family?
ആ കുടുംബത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഹോദരന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുവാൻ എനിക്ക് കഴിയുമോ?
These are the things we should be watching closely for.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്മ ചെയ്യുവാൻ അനുഗ്രഹിക്കുന്ന വിഷയങ്ങൾ, അതാണ് നാം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ടത്. അതാണ് ദൈവം നമ്മൾ തിരയുന്ന അത്തിയുടെ ഫലം. അത്തിവൃക്ഷത്തിൽ ഫലം തിരഞ്ഞുകൊണ്ടാണ് യേശു വന്നത്. അത് തന്റെ വിശപ്പടക്കുവാൻ, തനിക്ക് ഭക്ഷിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഈ ഫലം.
That you can satisfy the heart of Jesus when you produce fruit like this.
ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉളവാകുമ്പോൾ യേശുവിന്റെ വിശപ്പടക്കുവാൻ അതിന് കഴിയുമെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ?
But the leaves are cursed.
എന്നാൽ സ്വയനീതിയുടെ, നാം മെച്ചമുള്ളവരാണെന്നുള്ള ചിന്തയുടെ എല്ലാ ഇലകളും യേശുവിന്റെ ശാപമേറ്റുവാങ്ങിയതാണ്.
So let's start watching one another closely like Jesus did.
അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് അന്യോന്യം കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കാം. പരീശന്മാർ നോക്കിയതുപോലെ അല്ല, മറിച്ച് യേശു നോക്കിയതുപോലെ. അതിന്റെ കാരണം ആദിയിലെ ദൈവം കയ്യനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. നാം നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ സൂക്ഷിപ്പുകാരാണ്. സഹായിക്കും.